السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، بهماني رأي سهودرين عليك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രമാണ് ഈ ദർസുകളിൽ നമ്മൾ കേട്ടുവന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രത്തിൽ പ്രസിദ്ധമായ ഉഹദ് യുദ്ധം, അതിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് ദർസുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഉഹദ് യുദ്ധം മുസ്ലിമീങ്ങൾക്ക് തുടക്കത്തിൽ വിജയവും പിന്നീട് അവർ പരാജയത്തിൻ്റെ പ്രയാസം അനുഭവിക്കുകയും അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല 70 സഹാബികൾ മരിച്ചു വീണതിനു ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വ്യാജ വാർത്ത സഹാബികൾക്കിടയിൽ പ്രചരിച്ചതിനു ശേഷം സഹാബികളിൽ ചിലർ പിന്തിരിഞ്ഞൊടിയ സങ്കടകരമായ സംഭവങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്ക് സംരക്ഷണം നൽകി. അങ്ങനെ റസൂലും സഹാബത്തും മദീനയിലേക്ക് തിരിച്ചു വന്നു. ഉഹദ് യുദ്ധം കഴിഞ്ഞ ദിവസം ആ രാത്രിയിൽ മദീനയിൽ സഹാബികൾ കഴിച്ചുകൂട്ടിയത് അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടിയാണ്. കാരണം മുശ്രിക്കുകൾ അവർ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അവരെപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ സഹാബികൾ മദീനയുടെ അതിർവരമ്പുകളിൽ മദീനയുടെ അതിരുകൾ കാത്തുകൊണ്ട് അതിന് കാവൽ നിന്നുകൊണ്ട് അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി. മറ്റു ചില സഹാബികൾ അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭവനത്തിന് മസ്ജിദുൻ നബവിയുടെ അരികിലായി കാവൽ നിന്നു. അവരെ യുദ്ധം തളർത്തിയിട്ടുണ്ട്. അങ്ങേയറ്റത്തെ ക്ഷീണത്തിലും ശരീരത്തിനും മനസ്സിനുമേറ്റ മുറിവുകളും അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഉഹദ് യുദ്ധം അവസാനിച്ച അതേ ദിവസം തന്നെ അടുത്ത ഒരു യുദ്ധത്തിനുള്ള പടക്കോപ്പുകൾ കൂടി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനാണ് ചരിത്രത്തിൽ ഗസ്വത്തു ഹംറായിൽ അസദ് എന്ന് പേര് വിളിക്കപ്പെടുന്നത്. ഗസ്വത്തു ഹംറായിൽ അസദ് ഉഹദ് യുദ്ധം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഭവമാണ്. അബൂ സുഫിയാനും കൂട്ടരും മുഷ്രിക്കുകൾ 30 ചില്ലാനം ആളുകളാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചത്. അവർ മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ അവരുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ അവർ പറഞ്ഞു, ലാ മുഹമ്മദൻ ഖതൽതുമൂ, മുഹമ്മദിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. എന്നാൽ അൻസാരികളായ പെണ്ണുങ്ങളെ, മദീനക്കാരായ പെണ്ണുങ്ങളെ, അവരുടെ സ്ത്രീകളെ നിങ്ങൾക്ക് കൂടെ കൂട്ടാനും കഴിഞ്ഞില്ല. അവരിലെ സ്ത്രീകളെ പിടികൂടാനും കഴിഞ്ഞില്ല. ഒരു ലാഭവുമില്ല, കുറച്ചുപേരെ കൊല്ലാൻ കഴിഞ്ഞു എന്നതല്ലാതെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് വളരെ മോശമായിപ്പോയി, ഇത്രയൊന്നും ചെയ്താൽ പോരാ. അതിനാൽ ഫർജിഉ നിങ്ങൾ തിരിച്ചുപോവുക എന്ന് അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു. ഈ വാർത്ത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവികളിലെത്തി. മക്കയിലെ മുശ്രിക്കുകൾ അവർ മക്കയിലേക്ക് തിരിച്ച് എത്തുന്നതിനു മുൻപ് മദീനയെ ലക്ഷ്യമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട് എന്ന വാർത്ത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളോട് മദീനയിൽ യുദ്ധത്തിനുള്ള പടക്കോപ്പിനു വേണ്ടി ആഹ്വാനം നൽകി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൂതന്മാർ മദീനയുടെ വഴിയോരങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിനു വേണ്ടി. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മസ്ജിദുൻ നബവിയിൽ സുബ്ഹ നിസ്കാരത്തിന് ശേഷം ഒരുമിച്ചുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബിലാൽ ഇബ്നു റബാഹിനോട് വിളിച്ചു പറയാൻ പറഞ്ഞു, ഇതാ നാം യുദ്ധത്തിനായി വീണ്ടും പുറപ്പെടുകയാണ്, നാം യുദ്ധത്തിനായി ഇറങ്ങുകയാണ്. ഇന്നലെ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളല്ലാതെ നമ്മോടൊപ്പം ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല. ഉഹദ് യുദ്ധത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരല്ലാതെ ഇനി ഈ സൈന്യത്തിൽ നമ്മോടൊപ്പം വരാൻ പാടില്ല. നിങ്ങൾക്കറിയാം, ഉഹദ് യുദ്ധം മുസ്ലിമീങ്ങൾ അതിനുവേണ്ടി പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന പല ആളുകളും പിന്നെ തിരിച്ചുപോയിട്ടുണ്ട്. മുനാഫിഖുകൾ വലിയൊരു സംഘവുമായി തിരിച്ചുപോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹദിൽ നമ്മോടൊപ്പം പങ്കെടുത്ത ആളുകളല്ലാതെ ഒരാളും നമ്മോടൊപ്പം ഇനി വരാൻ പാടില്ല. ആ കൂട്ടത്തിൽ സഹാബികളിൽ ഒരാളെ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം കൂട്ടിയത്. ഉഹദിൽ പങ്കെടുക്കാത്ത ഒരൊറ്റ സഹാബി മാത്രമാണ് റസൂലുള്ളയോടൊപ്പം വന്നത്. അത് ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ആണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നാം മുൻപ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഹറാം അല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം. ജാബിറിന്റെ പിതാവ് റളിയല്ലാഹു അൻ അദ്ദേഹം വൃദ്ധനായിരുന്നു. ഏഴോ എട്ടോ പെൺമക്കളെ ജാബിറിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടത്. ജാബിറിനോട് അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ പെങ്ങന്മാരെ നോക്കണം, ഞാൻ റസൂലുള്ളയോടൊപ്പം യുദ്ധത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം അദ്ദേഹം ഉഹദ് യുദ്ധത്തിലേക്ക് പുറപ്പെടുകയും അവിടെ ഷഹീദായി മരിച്ചു വീഴുകയും ചെയ്ത സംഭവം നാം കേട്ടതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ വാപ്പ എന്നോട് നിർബന്ധിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഉഹദിന് ഞാൻ പുറപ്പെടാതിരുന്നത്. അതുകൊണ്ട് നബിയെ, എനിക്ക് അനുവാദം നൽകണം, അങ്ങ് എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് എനിക്കും ഒപ്പം വരണം, എന്നെ ഇവിടെ ഒറ്റക്കാക്കിക്കൊണ്ട് നിങ്ങൾ പോകരുത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മാത്രം അനുമതി നൽകി. അതേ കൂട്ടത്തിൽ തന്നെ പങ്കെടുക്കുന്നതിന് വേണ്ടി മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ റസൂലുള്ളയുടെ അടുക്കൽ വന്ന് അനുമതി ചോദിച്ചു, ഞങ്ങൾക്കും വരണം സൈന്യത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ തിരിച്ചു പറഞ്ഞയച്ചു, ഒപ്പം കൂട്ടിയില്ല. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കു പുറത്തേക്ക് യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുകയാണ്. അവിടുത്തെ മുഖത്ത് യുദ്ധത്തിൽ നിന്ന് ഏറ്റ മുറിവുകളുണ്ട്. അവിടുത്തെ നെറ്റിയിൽ നിന്ന് മുറിവുകളിൽ നിന്ന് ചോര വാർന്നൊഴുകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു പല്ല് പൊട്ടി വീണിട്ടുണ്ട്. അവിടുത്തെ വലതുഭാഗത്തുള്ള തോളാകട്ടെ, അത് ഇബ്നു ഖമിഅ എന്ന ഷൈത്താൻ അവൻ്റെ വെട്ടേറ്റ് വേദന അനുഭവിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുട്ടുകൾ കാൽമുട്ടുകൾ ചോര വാർന്നൊലിക്കുന്നുണ്ട്. അബു ആമിറിൻ അൽ ഫാസിഖ് അവൻ കുഴിച്ച കുഴികളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഉഹദ് യുദ്ധത്തിലേറ്റ പരിക്കുകൾ വകവെക്കാതെ പുറപ്പെടുകയാണ്. സഹാബികളുടെ ചരിത്രവും നാം കേട്ടതാണ്. അവരേറ്റ മുറിവുകളുടെ ആഴം നാം മനസ്സിലാക്കിയതാണ്. അവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുശ്രിക്കുകളെ നേരിടുന്നതിന് വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലദീന സ്തജാബു ലില്ലാഹി വർറസൂലി മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹ് ലില്ലദീന അഹ്സനു മിൻഹും വത്തഖൗ അജ്റുൻ അസീം. ഈ കാര്യത്തിലാണ് അല്ലാഹു ആയത്ത് അവതരിപ്പിച്ചത്. അല്ലാഹുവിന്റെയും റസൂലിന്റെയും വിളിക്കുത്തരം നൽകിയവർ, മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹ്, അവരുടെ ശരീരങ്ങളിൽ മുറിവുകളും അവരുടെ ശരീരങ്ങളിൽ പരുക്കുകളും ആയതിന് ശേഷം അല്ലാഹുവിനും റസൂലിനും വിളിക്കുത്തരം നൽകിയ ആളുകൾ, ലില്ലദീന അഹ്സനു മിൻഹും, അവരിൽ നിന്ന് നന്മ പ്രവർത്തിച്ചവർ, വത്തഖൗ അല്ലാഹുവിനെ സൂക്ഷിച്ചവർ, ലഹു അജ്റുൻ അസീം, അവർക്ക് മഹത്തരമായ പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചത് ഈ കാര്യത്തിലാണ്. എന്ന് പറഞ്ഞത് അവർക്ക് ബാധിച്ച മുറിവുകളെ കുറിച്ചാണ്. അങ്ങനെ അവർ ഹംറാ ഉൽ അസദ് എന്ന സ്ഥലത്ത് സൈന്യത്തിന്റെ തമ്പടിച്ചു. മുസ്ലിമീങ്ങൾ അവിടെ 3 രാത്രികൾ കഴിച്ചുകൂട്ടി. എല്ലാ രാത്രികളിലും ദൂരേക്ക് കാണാവുന്ന രൂപത്തിൽ അവർ ഉയരത്തിൽ തീ കത്തിക്കുമായിരുന്നു. സഹാബികൾ അവരുടെ മനസ്സിൽ മുശ്രിക്കുകളോടുള്ള ദേഷ്യം കടുത്തതാണ്. കാരണം അവർ തങ്ങളുടെ സഹോദരങ്ങളോട് ചെയ്തത് അതിനുമാത്രം വലിയ ഉപദ്രവമാണ്. കേവലം യുദ്ധത്തിൽ കൊലപ്പെടുത്തുക എന്നതല്ല, അവരിൽ പലരുടെയും ശരീരം തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ വികൃതമാക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ എളാപ്പമാർ, അവരുടെ മക്കൾ, പിതാക്കൾ, അവരുടെ കുടുംബക്കാർ, അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ, അവരുടെ ശരീരം തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ വികൃതമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സഹാബികളുടെ മനസ്സിലെ ഗൈബ് ദേഷ്യം കടുത്തതായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംറാ ഉൽ അസദ് എന്ന ഈ സ്ഥലത്ത് തമ്പടിച്ച ആ സന്ദർഭത്തിലാണ് അബൂ മഅബദിനുൽ ഖുസാഇ എന്ന വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം ഖുസാഅ ഗോത്രത്തിന്റെ നേതാവാണ്. ഖുസാഅ ഗോത്രം അന്ന് അവരുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുണ്ട്, അതോടൊപ്പം മുസ്ലിമീങ്ങളാകാത്ത ആളുകളുമുണ്ട്. പക്ഷേ പൊതുവെ ഖുസാഅ ഗോത്രക്കാർ അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുസ്ലിമീങ്ങളോടും അനുഭാവം വെച്ചു പുലർത്തുന്നവരായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സ്നേഹവും ഇഷ്ടവും അവിടുത്തെ താല്പര്യങ്ങൾ പരിഗണിക്കുകയും ചെയ്തിരുന്ന ആളുകളായിരുന്നു ഖുസാഅ ഗോത്രക്കാർ. അവരുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. അങ്ങനെ അവരുടെ നേതാവായ അബൂ മഅബദ് അൽ ഖുസാഇ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. അങ്ങനെ നബിയോട് പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, യാ മുഹമ്മദ്, അമാ വല്ലാഹി ലഖദ് അജ്ജ അലൈനാ മാ അസാബക ഫി അസ്ഹാബിക. മുഹമ്മദ്, താങ്കൾക്ക് അള്ളാഹുവിന്റെ റസൂൽ, താങ്കൾക്ക് മുശ്രിക്കുകളിൽ നിന്ന് സംഭവിച്ച, താങ്കൾക്ക് മക്കാരിൽ നിന്ന് സംഭവിച്ച പ്രയാസം, താങ്കളുടെ സഹാബിമാരിൽ ചിലർ അവർ മരിച്ചു വീണത്, അത് ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കും വേദനയുണ്ട്, നിങ്ങൾക്ക് സംഭവിച്ച അവസ്ഥയിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. അള്ളാഹു അവരുടെ കാര്യത്തിൽ താങ്കൾക്ക് എളുപ്പം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അബൂ മഅബദിനുൽ ഖുസാഇ അദ്ദേഹം മുശ്രിക്കുകളുടെ സൈന്യത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, അദ്ദേഹം പിന്നീട് മുസ്ലിമായിട്ടുണ്ട് റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാനെ അദ്ദേഹം കണ്ടുമുട്ടി. അപ്പോൾ മുശ്രിക്കുകൾ റൗഹ എന്ന പ്രദേശത്താണ്. അവർ മദീനയിലേക്ക് തിരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്, വീണ്ടും ഒരിക്കൽ കൂടി മുസ്ലിമീങ്ങളുമായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ ഇരിക്കെയാണ് അബൂ മഅബദ് അൽ ഖുസാഇ അവരുടെ അടുക്കൽ ചെല്ലുന്നത്. അബൂ മഅബദിനെ കണ്ടപ്പോൾ അബൂ സുഫിയാൻ ചോദിച്ചു, എന്താണ് അബൂ മഅബദ് ഇങ്ങോട്ട് വരാനുള്ള കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദുൻ ഖറജ ഫി അസ്ഹാബിഹി, യത്ലുബുകും ഫീ ജംഇൻ ലം അറ മിസ്ലഹു ഖത്ത്. മുഹമ്മദ് ഇദാ നിങ്ങളെയും അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ തകർക്കുന്നതിനു വേണ്ടി മുഹമ്മദും കൂട്ടരും അവിടെ നിന്ന് മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെയൊരു സൈന്യത്തെ ഞാൻ കണ്ടിട്ടില്ല. യതഹറഖൂന അലൈക്കും തഹറുഖ, നിങ്ങളോടുള്ള ദേഷ്യത്താൽ അവർ തിളച്ചു മറിയുകയാണ്. وقد اجتمع معه من كان تخلف عنه في يومكم. ഉഹദ് യുദ്ധത്തിന്റെ ദിവസത്തിൽ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന ബാക്കിയുള്ള മുസ്ലിമീങ്ങൾ വരെ മുഹമ്മദിനോടൊപ്പം യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഫീഹിം മിനൽ ഹനഖ് അലൈക്കും ലം അറ മിസ്ലഹു ഖത്ത്, നിങ്ങളോട് ഇതുവരെ ഇല്ലാത്ത ദേഷ്യവുമായിട്ടാണ്, നിങ്ങളെ തകർത്തു കളയാനുള്ള നിശ്ചയവുമായിട്ടാണ് അവർ പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അബൂ സുഫിയാൻ ഇത് കേട്ടപ്പോൾ ആകെ പരിഭ്രാന്തനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കടുത്ത ദേഷ്യത്തിൽ അവരെ ലക്ഷ്യമാക്കി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ അവന് പരിഭ്രാന്തിയായി. അവൻ പറഞ്ഞു, വൈഹകമാ തഖൂൽ, എന്താണ് നീ പറയുന്നത്? മുഹമ്മദും കൂട്ടരും ഞങ്ങളെ തകർക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നോ? അപ്പോൾ അബൂ മഅ്ബദ് അദ്ദേഹം ഇവനെ ഉപദേശിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, നിങ്ങളിനി മുഹമ്മദുമായി പോരാടേണ്ടതില്ല എന്നാണ് എൻ്റെ ഉപദേശം. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ തകർത്തതിന് ശേഷമല്ലാതെ അവർ വിടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദിനെ നേരിടാൻ വേണ്ടി പുറപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. അങ്ങനെ അബൂ സുഫിയാന്റെ മനസ്സിൽ ഇതൊരു ഭയമായി നിൽക്കുന്നുണ്ട്. അവർ ആ സന്ദർഭത്തിലാണ് അവരുടെ അടുക്കൽ കൂടെ ഒരു വിഭാഗം കുറച്ചാളുകൾ അവർ മദീനയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നത് കാണുന്നത്. ഒരു വിഭാഗം ആളുകൾ, അബൂ സുഫിയാൻ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കവെയാണ് അബൂ സുഫിയാന്റെ സൈന്യത്തിന്റെ അരികിൽ കൂടെ ഒരു വിഭാഗം ആളുകൾ ഒരു യാത്രാസംഘം അവർ മദീനയിലേക്ക് തിരിക്കുന്നതായി കാണുന്നത്. അവർ മദീനയിലേക്ക് പോവുകയാണ്. അബൂ സുഫിയാൻ അവരെ വിളിച്ചു ചോദിച്ചു, എന്തിനാണ് മദീനയിലേക്കാണോ പോകുന്നത്? അതേ, മദീനയിലേക്കാണ്. എന്തിനാണ് പോകുന്നത്? കച്ചവട ആവശ്യാർത്ഥമാണ്. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, മുഹമ്മദിന് എനിക്കൊരു സന്ദേശം എത്തിച്ചു കൊടുക്കാനുണ്ട്. ആ സന്ദേശം നിങ്ങൾ മുഹമ്മദിന് എത്തിച്ചു കൊടുത്താൽ ഉഖാള ചന്തയിൽ നിങ്ങൾക്ക് ഞാനിതാ ഉണക്കമുന്തിരികൾ വിൽക്കാനുള്ള അവസരം ഞാൻ ഒരുക്കി തരാം. ഉഖാള ചന്ത എന്നാൽ മക്കയിലെ പ്രസിദ്ധമായ ചന്തയാണ്. അവിടെ ദിവസങ്ങളോളം ചന്ത കൂടും. ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന് അവിടെ വസ്തുവകകൾ വിൽക്കും. അബൂ സുഫിയാൻ പറയാണ്, നിങ്ങൾ ഇതാ ഞാൻ ഇപ്പോൾ അയച്ചു തരുന്ന ഒരു സന്ദേശം, അത് മുഹമ്മദിന് എത്തിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഉഖാള ചന്തയിൽ അനേകം ഒട്ടകങ്ങളുടെ മുകളിൽ ഉണക്കമുന്തിരി, അത് വില കൂടിയ സാധനമാണ്, അവരുടെ ഇടയിൽ വില കൂടിയ വസ്തുവാണത്, അത് വിൽക്കാൻ ഞാൻ നിങ്ങൾക്ക് അവസരം നൽകും. ഞാൻ ഈ തരുന്ന സന്ദേശമൊന്ന് മുഹമ്മദിനെ എത്തിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സമ്മതമാണ്, ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ അബൂ സുഫിയാൻ അവരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സന്ദേശം അയച്ചു കൊടുത്തു. എന്താണ് അതിലുള്ളത്? അന്നാ ഖദ് അജ്മഅന സൈറ ഇലൈക, മുഹമ്മദെ, ഞങ്ങൾ ഇതാ നിന്റെ അടുക്കലേക്ക് സൈന്യവുമായി പുറപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിന്റെ കൂട്ടാളികളെ ഞങ്ങൾ തകർക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ബാക്കി വന്ന ആളുകളെ കൂടി ഞങ്ങൾ ഇതാ തുടച്ചു നീക്കാൻ പോവുകയാണ്. ഭയപ്പെടുത്തുന്നതിന് വേണ്ടി അബൂ സുഫിയാൻ ഈ യാത്രാസംഘത്തിനോടൊപ്പം ഒരു കത്തയച്ചു കൊടുത്തു. അങ്ങനെ ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. അതായത് യുദ്ധതന്ത്രങ്ങളിൽ പെട്ടതാണ്. യുദ്ധത്തിൽ ആദ്യം വേണ്ട ഒരു കാര്യം ശത്രുവിന്റെ മനസ്സിൽ ഭയം നിറക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂ സുഫിയാന് പേടിയുണ്ട്. അവർ തങ്ങളെ തകർത്ത് കളയുമോ എന്ന പേടിയിലാണ് അബൂ സുഫിയാനും കൂട്ടരും. പക്ഷെ അവർ കത്തയച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് ഭയപ്പെടുത്തി, ഞങ്ങളിതാ വലിയൊരു സംഘവുമായി തിരിച്ച് അങ്ങോട്ട് വരാൻ പോവുകയാണ് എന്ന് കത്തെഴുതി. അങ്ങനെ ഈ വാർത്താ സംഘം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. അവർ റസൂലുള്ളാഹിയെ വിവരമറിയിച്ചു, ഇതാ മുശ്രിക്കുകൾ വലിയ സംഘവുമായി നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ പറഞ്ഞ മഹത്തരമായ ആ വാക്ക് ആവർത്തിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, വനിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. സുബ്ഹാനല്ലാഹ്. അല്ലേ, അവർ മുറിവുകളേറ്റ രൂപത്തിൽ, മനസ്സിലും ശരീരത്തിലും മുറിവേറ്റ രൂപത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോഴാണിത് അടുത്ത സൈന്യം വലിയ സജ്ജമായിക്കൊണ്ട്, വലിയ സംഘവുമായിക്കൊണ്ട് വീണ്ടും ഇതാ വരാൻ പോകുന്നു എന്ന വാർത്തയാണ് ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മതിയായവനാണ്, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലും വേണ്ട വിശ്വാസത്തിന്റെ തീക്ഷ്ണതയാണിത്, വിശ്വാസത്തിന്റെ കാഠിന്യമാണിത്, അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള ഉറപ്പാണിത്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായത്തിലുള്ള ഉറച്ച പ്രതീക്ഷയും ഉറച്ച ബോധ്യവുമാണിത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ആരെല്ലാം നമുക്കെതിരെ തിരിഞ്ഞാലും, ആരെല്ലാം മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റാമെന്ന് വിശ്വസിച്ചാലും, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, അവൻ ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ്. ദീനിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണത്. നമുക്ക് മതിയായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ജാറങ്ങളല്ല, മക്ബറകളല്ല, ഔലിയാക്കന്മാരല്ല, ഉറുക്കുകളോ ഏലസുകളോ അല്ല, മറ്റൊന്നുമല്ല. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു മതിയായവനല്ലയോ. വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനഹ്, അവർ അല്ലാഹുവിന് പുറമെയുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിന്നെ പേടിപ്പിക്കുകയാണ്. നീ പേടിക്കേണ്ടതില്ല, അല്ലാഹു നിന്നോടൊപ്പമുണ്ട് എങ്കിൽ ആരെല്ലാം നിനക്കെതിരെ തിരിഞ്ഞാലും നിനക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിഷൈഇൻ ലം യൻഫഉക ബിഷൈഇൻ ഇല്ലാ ഖദ് കതബഹുല്ലാഹു ലക്. അല്ലേ ഇബ്നു അബ്ബാസ്, നീ അറിയണം, ലോകത്തുള്ള എല്ലാ മനുഷ്യരും നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന ഉദ്ദേശവുമായി സംഘടിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്കത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് നിന്നെ സഹായിക്കാൻ കഴിയുകയില്ല. وان الامه لو اجتمعت على ان يضروك بشيء لم يضروك بشيء الا قد كتبه الله عليك. ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവരെല്ലാം നിന്നെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശവുമായി സംഘടിച്ചാലും അല്ലാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവൃത്തിയിലൂടെ നമ്മെ ഇത് പഠിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അല്ലദീന ഇസ്തജാബൂ ലില്ലാഹി വറസൂലി മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹ് ലില്ലദീന അഹ്സനൂ മിൻഹും വത്തഖൂ അജ്റുൻ അദീം. നേരത്തെ നാം പറഞ്ഞ ആയത്ത്, പ്രയാസങ്ങളും ദുരിതങ്ങളും ഉള്ള സന്ദർഭത്തിൽ പോലും അല്ലാഹുവിന്റെയും റസൂലിന്റെയും വിളിക്കുത്തരം നൽകിക്കൊണ്ട് യുദ്ധത്തിന്റെ പടയണിയിലേക്ക് പുറപ്പെട്ട ആളുകൾ, അവർക്ക് മഹത്തരമായ പ്രതിഫലമുണ്ട്. അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്ന الناس قد جمعوا لكم فخشوهم فزادهم ايمانا وقالوا حسبنا الله ونعم الوكيل. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ആ വിഭാഗം ആളുകൾ അവരെങ്ങനെയുള്ളവരാണ്? قال لهم الناس, ജനങ്ങൾ അവരോട് പറഞ്ഞു, ഇന്ന الناس قد جمعوا لكم, ഇതാ ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു, ജനങ്ങൾ നിങ്ങൾക്കെതിരെ സൈന്യവുമായി പുറപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ തകർക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു എന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഫഖ്ഷൗഹും, അതുകൊണ്ട് അവരെ നിങ്ങൾ ഭയക്കണമെന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ, ഫസാദഹും ഈമാന, അതവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു. പരീക്ഷണങ്ങൾ ഇതാ വാതിൽപ്പടിയിലെത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അവരുടെ മനസ്സിലെ ഈമാൻ വർദ്ധിക്കുകയാണ്. അല്ലാഹു സഹായിക്കും, അല്ലാഹു കൈവടിയുകയില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോടൊപ്പമുണ്ട്. ഈ വിശ്വാസമാണ് മുസ്ലിമീങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അവർ ഓടിയത് ജാറങ്ങളിലേക്കല്ല, മക്ബറകളിലേക്കല്ല, ഉറുക്കുകളിലേക്കോ ഏലസുകളിലേക്കോ അല്ല. അവരുടെ ജീവൻ എടുത്തറിയപ്പെടുമെന്ന് തോന്നിക്കപ്പെട്ട ഘട്ടത്തിൽ പോലും അവരോട് ആളുകൾ പറയുകയാണ്, ഇഖ്ഷൗഹും, നിങ്ങളിതാ ജനങ്ങളെ ഭയക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഫസാദഹും ഈമാന, അവർക്ക് അല്ലാഹുവിലുള്ള വിശ്വാസം വർദ്ധിച്ചു. പല ആളുകളും അവർ പറയുകയാണ്, എന്താണ് മുസ്ലിമീങ്ങൾ ഇതാ പരീക്ഷിക്കപ്പെടുന്നു, മുസ്ലിമീങ്ങൾക്ക് അവിടെയും ഇവിടെയും ഒക്കെ പ്രയാസങ്ങളാണ്, ഇസ്ലാം സത്യമാണെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുക? പല ആളുകളുടെയും മനസ്സുകൾ ചാഞ്ചാടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ സ്വഭാവം പറയുന്നു,
പരീക്ഷണങ്ങൾ കഠിനമായാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. ഫൻഖലബു ബിനിഅമതിൻ മിനല്ലാഹി വഫദ്ൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹവുമായി അവർ തിരിച്ചുപോയി, അല്ലാഹുവിന്റെ ഔദാര്യവുമായി അവർ തിരിച്ചുപോയി. ലം യംസസ്ഹും സൂഉൻ, അവർക്ക് യാതൊരു പ്രയാസവും ബാധിച്ചില്ല. വത്തബഉ റിദ്വാനല്ലാഹി വല്ലാഹു ദൂ ഫദ്ലിൻ അദീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറയുന്നു. നോക്കൂ നിങ്ങൾ, അങ്ങനെ അബൂ സുഫിയാനും കൂട്ടരും തിരിച്ചുപോയി, അവർ യുദ്ധത്തിന് വന്നില്ല. അവരുടെ മനസ്സുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭയമിട്ട് കൊടുത്തു, പേടിയിട്ട് കൊടുത്തു. മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല, അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന് ആ ഭയം അവരുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുകൊടുത്തു. അങ്ങനെ അവർ തിരിച്ചുപോയി. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അവസാനം പറയേണ്ട ഒരു സംഭവമാണ് ഈ പറഞ്ഞ സംഭവം. ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഓർമ്മപ്പെടുത്തിയ ഹംറാ ഉൽ അസദിൽ വെച്ചുണ്ടായ ഈ യുദ്ധം ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു സംഭവമാണ്. സഹോദരങ്ങളെ, ഉഹദ് യുദ്ധത്തിൽ അനേകം പാഠങ്ങളുണ്ട്, വലിയ വലിയ പാഠങ്ങളുണ്ട്. അതിലുള്ള ഉപദേശങ്ങളും അതിലുള്ള ഓർമ്മപ്പെടുത്തലുകളും ധാരാളമാണ്. അത് പറയാൻ തുനിഞ്ഞാൽ അതുമാത്രം പറയാൻ അനേകം സമയം വേണ്ടി വരും. എങ്കിൽ കൂടി ചുരുങ്ങിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അദ്ദേഹം ജാദുൽ മഹാദി എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ, മതവിദ്യാർത്ഥികളായ ആളുകൾ അവർക്ക് ഉപകാരപ്പെടുന്ന പുസ്തകമാണ്, നമ്മുടെ ലൈബ്രറിയിൽ ആ ഗ്രന്ഥമുണ്ട്. ജാദുൽ മഹാദ് ഇബ്നുൽ ഖയ്യിമിന്റെ ഗ്രന്ഥമാണ്, റഹിമഹുല്ലാ. അദ്ദേഹം ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം വിശദീകരിച്ച സന്ദർഭത്തിൽ, ജാദുൽ മഅാദി എന്ന ഗ്രന്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അതിലുള്ള പാഠങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. അത് ഇംഗ്ലീഷിലും മറ്റുമൊക്കെ ലഭ്യവും നല്ല ഗ്രന്ഥങ്ങളിലൊന്നാണ്, വായിച്ചിരിക്കേണ്ട മനോഹരമായ ഗ്രന്ഥങ്ങളിലൊന്നാണത്. ജാദുൽ മഅാദി എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ നിന്നുള്ള ചില പാഠങ്ങൾ എടുത്തു നൽകിയിട്ടുണ്ട്. അത് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട പാഠങ്ങളാണ്. ചില ആളുകൾ വിചാരിച്ചേക്കാം, എന്തുകൊണ്ടാണ് അള്ളാഹു അവരെ പരാജയപ്പെടുത്തിയത്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഉഹദ് യുദ്ധത്തിൽ നിന്നുള്ള ചില പാഠങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ പാഠം അദ്ദേഹം പറഞ്ഞു, സഹാബികൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഉഹദിലൂടെ മഹത്തരമായ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. എന്താണത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്നതിന്റെ പര്യവസാനം എന്താണ്? രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരൊരു വിഭാഗം പറഞ്ഞു, ബദർ യുദ്ധം അവസാനിച്ചതിന് ശേഷം, നമ്മളത് മുൻപ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, സഹാബികളിൽ ചിലർ യുദ്ധാർജിത സ്വത്തിനു വേണ്ടി അവരിൽ ചിലർക്ക് ഒരു താല്പര്യമുണ്ടായി, അത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടായി, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു തെറ്റിന്, ദുനിയാവിനോടുള്ള അവരുടെ ആ താല്പര്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഉഹദിലെ പരാജയം. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ മലയുടെ മുകളിൽ നിന്ന്, അവിടെ ഉണ്ടായിരുന്ന ജബലുർ റുമായുടെ മുകളിൽ നിന്ന് യുദ്ധം വിജയിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും ഇറങ്ങി വരാൻ പാടില്ല എന്ന് അമ്പെയ്ത്തുകാർക്ക് നൽകിയ ആ നിർദ്ദേശം, അത് ആ സഹാബികളിൽ ചിലർ ധിക്കരിച്ചതിന്റെ ഫലമായിരുന്നു ഉഹദ് യുദ്ധത്തിലെ പരാജയം. രണ്ടാകട്ടെ, ഈ രണ്ട് കാര്യങ്ങളിൽ ഏതാകട്ടെ, ഈ രണ്ട് തെറ്റുകളും നാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു നയപരമായ അബദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തിൽ നിന്നൊരു ചെറിയ സമയത്തേക്കുണ്ടായ അശ്രദ്ധയാണ്. അതിനല്ലാഹു അവർക്ക് നൽകിയ ശിക്ഷ കടുത്ത പരാജയമായിരുന്നു. അവർക്ക് നൽകിയ ശിക്ഷ അവരുടെ കൂട്ടുകാരിൽപ്പെട്ട, അവരുടെ പരിചയക്കാരിൽപ്പെട്ട, അവരുടെ കുടുംബക്കാരിൽപ്പെട്ട 70 സഹാബികൾ മരിച്ചു വീഴുക എന്നതായിരുന്നു. 70 സഹാബികൾ, ഒരു ചെറിയ തെറ്റിന്റെ ഫലമാണത്. സഹോദര, നാം ചിന്തിച്ചു നോക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും തിന്മകൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ധിക്കാരങ്ങൾ, അള്ളാഹുവിനോടുള്ള അനുസരണക്കേടുകൾ എന്തുമാത്രം നമുക്കും നമ്മുടെ ഈ ഉമ്മത്തിനും ഉപദ്രവകരമായി മാറുന്നുണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം നമുക്ക് ലഭിക്കാതിരിക്കാൻ എന്തുമാത്രം നമ്മുടെ എല്ലാം തിന്മകൾ നമുക്ക് കാരണമാകുന്നുണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വമാ അസാബത്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് ബാധിക്കുന്ന എന്തൊരു മുസീബത്താകട്ടെ, എന്തൊരു കുഴപ്പമാകട്ടെ, അതിനെല്ലാം കാരണം നിങ്ങൾ ചെയ്ത തെറ്റുകളാണ്. വയഅഫു അൻ കസീർ, എന്നാൽ എത്രയോ എത്രയോ തെറ്റുകൾ അള്ളാഹു അത് നിങ്ങൾക്ക് പുറത്തു നൽകുന്നുണ്ട്. അതിനുമാത്രം തെറ്റുകൾ മനുഷ്യർ ചെയ്യുന്നുണ്ട്, പക്ഷെ അള്ളാഹു എത്രയോ പൊറുക്കുന്നുണ്ട്. അപ്പോൾ തെറ്റുകൾ ചെയ്താൽ, തിന്മകൾ ചെയ്താൽ അതിൻ്റെ ഫലങ്ങളിൽപ്പെട്ട, ദുനിയാവിൽപ്പെട്ട ഫലങ്ങളിൽ ഒന്നാണിത്. സഹാബികൾക്ക് ഇതാണ് സംഭവിച്ചത് എങ്കിൽ നമ്മുടെ തിന്മകൾ കാരണത്താൽ നമുക്ക് എന്തെല്ലാം സംഭവിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരിക്കും. ദീനിയായ പ്രശ്നങ്ങൾ അതൊരു ഭാഗത്തിരിക്കട്ടെ, ദുന്യവിയായ പ്രശ്നങ്ങൾ പോലും തിന്മകൾ കാരണത്താൽ സംഭവിക്കും. തെറ്റുകളിലേക്ക് പോവുക എന്നത് ധാരാളക്കണക്കിന് ഭൗതികവും മതപരവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ദീനിലും കുഴപ്പമുണ്ടാക്കും, നമ്മുടെ ദുനിയാവിലും പ്രശ്നം ഉണ്ടാക്കും, രണ്ടിലും പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത്, ഞാൻ ഒരു തിന്മ ചെയ്താൽ ആ തിന്മയുടെ ഫലം എൻ്റെ വീട്ടിലുള്ള അടിമയുടെ സ്വഭാവത്തിൽ എനിക്ക് മനസ്സിലാകും, അവരുടെ അനുസരണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടാകും. എന്തിനധികം ഞാൻ കയറുന്ന ഒട്ടകത്തിൻ്റെ സ്വഭാവത്തിൽ വരെ എനിക്കത് പ്രകടമായി കാണാൻ സാധിക്കും. ചെയ്ത തെറ്റ് അതിൻ്റെ ഫലം അവിടെയും ഇവിടെയുമായി എനിക്കിങ്ങനെ വരുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ശരിക്കും നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, ആ തെറ്റുകളുടെ ഫലങ്ങളാണ് നമുക്ക് അനുഭവിക്കുന്ന പല മുസീബത്തുകളും പല പ്രയാസങ്ങളും നമ്മുടെ തിന്മകളുടെ ഫലങ്ങളാണ്. അതുകൊണ്ട് ആ ഒരു പാഠം ഉഹദ് യുദ്ധത്തിൽ സഹാബികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്നതിൻ്റെ ഫലം എന്താ? ആ ഓർമ്മപ്പെടുത്തൽ ഈ സംഭവത്തിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പാഠം, ഉഹദ് യുദ്ധം നൽകുന്ന പാഠങ്ങളിൽ ഒന്ന്, ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൗതികമായ വിജയവും അധികാരവുമെല്ലാം ആളുകൾക്ക് മാറി മാറി നൽകിക്കൊണ്ടിരിക്കും.